അവരുടെ ആവശ്യങ്ങളെ എന്നെ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിട്ട് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവേ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ അവിടുത്തെ സന്നിധിയിൽ ഒത്തുചേരുവാൻ തക്കം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ പഠന ക്ലാസുകൾ ഏറ്റവും അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ദൈവവ്യാധിയോടൊന്നും ഞങ്ങളുടെ ശുശ്രൂഷകളിൽ വ്യാപരിക്കണമേ. ഒഴിഞ്ഞ അനുഭവത്തിൽ ഒന്നു നിറഞ്ഞ അനുഭവത്തിൽ തിരിച്ചു പോകുവാൻ ഞങ്ങളുടെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഓർക്കുന്നു. ദൈവാത്മാവിൽ അതിനെ സ്വീകരിക്കാനും നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 ഇരട്ടിയായിട്ട് ഫലം കായ്ക്കുവാനും തക്കം ഞങ്ങളുടെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ആദ്യയോടൊന്നും കൃപയാവരിക്കണമേ. വിവിധ സ്ഥലങ്ങളിലായിരുന്ന ദൈവമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതൊരു സ്വർഗീയ ശുശ്രൂഷയായി തീരുവാനും അനേകരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയായി തീരുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വചനംഗീകാരം ചെയ്യുന്ന അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവാത്മാവിൽ ദൈവമേ ശുശ്രൂഷിപ്പാൻ അടിയന് കരുത്തും ബലവും തരണമേ. അടിയന്റെ ബലഹീനത തടസ്സമായിട്ട് നിൽക്കരുതേ. ദൈവമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ കുരിശിന്റെ നിഴലിൽ നിൽക്കുവാൻ തക്കൊണ്ടും ബലപ്പെടുത്തണമേ. ഇന്ന് ജനത്തോട് പറവാനായിട്ടുള്ളത് ദൈവമേ അടിയന്റെ നാവിലൂടെ കേൾപ്പാൻ ദൈവമേ പ്രിയ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. നിറഞ്ഞ അനുഭവത്തിൽ നിൽക്കുവാൻ ഞങ്ങൾ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തണമേ. പലവിധമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിൽ ദൈവമേ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിലും നിന്റെ കാവിലും ഞങ്ങൾ ഓരോരുത്തരെയും പൊതിയണമേ. ഞങ്ങൾ ഇന്ന് പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ദൈവാത്മാവിൽ ഉള്ള ശുശ്രൂഷയായിരിക്കാൻ ഞങ്ങളവിടെ സഹായിക്കണമേ. അടിയന്റെ ശുശ്രൂഷയെ വാഴ്ത്തണമേ. ദൈവമേ, കേൾക്കുന്നവരെ വാഴ്ത്തണമേ. ഞങ്ങൾ ഇരുവരിലും ദൈവമേ ആത്മാവിനെ അവിടുന്ന് പകരണമേ. പഠിക്കുന്ന കാര്യങ്ങളെ ഓർക്കുന്നു. അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കുന്ന ആളും സുദീപനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ദൈവാത്മാവിൽ ഒത്തുചേരുവാൻ തക്കൊണ്ട് നമ്മളെ സഹായിച്ചു. ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. നമ്മളെ വെളിപാട് പുസ്തകത്തിന്റെ ആദ്യ ചാപ്റ്ററുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ വർഷത്തെ പഠനത്തിനായിട്ട് ആദ്യത്തെ 7 ചാപ്റ്ററുകളാണുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 6-ാമത്തെ അധ്യായം പഠിച്ചു. ഇന്ന് 7-ാമത്തെ ഭാഗമാണ്. ഇതിനകത്ത് 7 സീൽസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതിൽ 6 പറഞ്ഞു. 7-ാമത്തെ അധ്യായത്തിലാണ് 7-ാമത്തെ മുദ്രയെക്കുറിച്ച് ഇവിടെ പറയുന്നത്. 7-ഉം 8-ഉം അധ്യായത്തിലായിട്ടാണ് 7th സീലിനെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച 6-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ വലിയ ഒരു ഭൂമി കുലുക്കവും ലോകാവസാനത്തിന്റെ അടയാളമായ ഭൂമി കുലുക്കവും നാശങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് യോഹന്നാൻ കാണുന്നു. ദൈവത്തിന്റെ വിരുദ്ധ ശക്തികൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന 7 വിഭാഗങ്ങൾ അവർ ഓടി ഒളിക്കുന്ന ഒരു ചിത്രം അവിടെ കാണുന്നുണ്ട്. എല്ലാവരും ഭയന്ന് ഗുഹകളിൽ അഭയം തേടുന്നു. ദൈവസന്നിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ വിഫല ശ്രമമായിട്ടാണ് അവിടെ അതിനെ വ്യാഖ്യാനിക്കുന്നതും കാണുന്നതും എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. ഇവിടെ 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. 6-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതോടെ ലോകാന്ത്യം ആരംഭിക്കുക. ഈ ഭാഗത്ത് 7-ാം മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇതിനു മുമ്പായി സഭയെ കുറിച്ചുള്ള 2 ദർശനം യോഹന്നാൻ ഉണ്ടായി. 1-ാമത്തെ ദർശനത്തിൽ ലോകത്തിൽ ഭൗമിക സഭയുടെ അവസ്ഥ, അത് ഈ 7-ാമത്തെ ചാപ്റ്ററിൽ 1-7 വേഴ്സസ് ആദ്യ ഭാഗം ഭൗമിക സഭയുടെ ഒരു ദർശനമാണ്. 2-ാം ഭാഗത്തിൽ 9-17 സ്വർഗീയ സഭയുടെ ഒരു ദർശനവും കാണും. യുഗാന്ത്യത്തിൽ സൃഷ്ടി മുഴുവൻ നശിച്ച് തുടങ്ങുകയും മനുഷ്യർ പകചകിതരായി ഓടി ഒളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന സംരക്ഷണവും ആശ്വാസവും സംബന്ധിച്ചുള്ള രണ്ട് ദർശനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ആറും ഏഴ് മുദ്രകൾക്കിടയിലാണ് ഇത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഏഴാമത്തെ കാഹളത്തെ കുറിച്ച് പറയുമ്പോഴും ആറും ഏഴും കാഹളങ്ങൾക്കിടയിലും ഇതുപോലെയുള്ള ദർശനം തന്നെ ഇവിടെ കാണുന്നുണ്ട്. John is seeing the vision of the last terrible days, in particular the great tribulation which is to come. In this coming tribulation, there was to be a final assault by every evil power and final devastation of the earth. ഫൈനൽ ആയിട്ടുള്ള കഷ്ടതയെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ബിഫോർ ദിസ് ടൈം ഓഫ് ടെറർ ആൻഡ് ഡിവാസ്റ്റേഷൻ കംസ് ദ ഫെയ്ത്ത്ഫുൾ ആർ ടു ബി സീൽഡ് വിത്ത് സീൽ ഓഫ് ഗോഡ് ഇൻ ഓർഡർ ദാറ്റ് ദേ മേ ബി സർവൈവ് ഇറ്റ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ ടു ബി എക്സംപ്റ്റ് ഫ്രം ഇറ്റ് ബട്ട് ദാറ്റ് ദേ ആർ ടു ബി ബ്രോട്ട് സേഫ്ലി ത്രൂ ഇറ്റ്. അവർക്ക് കഷ്ടങ്ങൾ ഇല്ല എന്നുള്ളതല്ല, ഈ കഷ്ടങ്ങളുടെ നടുവിൽ തമ്പുരാൻ അവർ വളരെ സുരക്ഷിതമായിട്ട് അവരെ കാത്ത് സംരക്ഷിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ കഷ്ടങ്ങളുടെ നടുവിൽ താങ്ങുന്ന, സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരത്തെ അവിടെ കാണുവാനായിട്ട് നോക്കും. സെന്റ് ജോൺസ് വിഷൻ എക്സ്റ്റെൻഡ് സ്റ്റിൽ ഫർദർ ആൻഡ് ഹി സീസ് ദ ഫർദർ faithful after the tribulation has passed. They are in perfect peace and satisfaction in very presence of God. വിശ്വാസികൾ അവരുടെ കഷ്ടതകളിൽ കൂടെ കടന്ന് അപ്പുറത്ത് നിൽക്കുമ്പോൾ അങ്ങനെയുള്ളവരെ യോഹന്നാൻ കാണുന്നത് they are in perfect peace and satisfaction in the very presence. ദൈവസന്നിധിയിൽ അവർ വളരെ സന്തോഷത്തോടെ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നു. ദ ലാസ്റ്റ് ടൈം വിൽ ബ്രിങ് ദം അൺസ്പീക്കബിൾ ഹൊറേഴ്സ് ബട്ട് വെൻ ദേ ഹാവ് പാസ് ത്രൂ ഇറ്റ് ദേ വിൽ എന്റർ ഇൻ ടു ഈക്വലി അൺസ്പീക്കബിൾ ജോയ്. അവര് പറയുവാൻ കഴിയാത്ത കഷ്ടപ്പാടുകളിലും കണ്ണുനീരുകളിലുമൂടെ കടന്നുപോയതെങ്കിലും ഇപ്പോൾ അവർ ആയിരിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ആ ഒരു സന്തോഷത്തിലേക്ക് ഇവർ പ്രവേശിച്ചു എന്നുള്ളതാണ് യോഹന്നാൻ ഇവിടെ കാണുന്നത്. അതിന്റെ ശേഷം ഭൂമിമേലും, അതാണ് മൊത്തമായിട്ട് ഏഴാം ചാപ്റ്ററിന്റെ ഒരു സന്ദേശം, അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് ഒന്ന് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ മാലാഖിമാർ കാറ്റുകളെ നിയന്ത്രിക്കുന്ന ഒരു ഒരു ദർശനമാണ് ഇവിടെ കാണുന്നത്. മാലാഖിമാര് കാറ്റുകളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. കാറ്റുകൾ നാല് മാലാഖിമാർ നാല് കാറ്റുകളെ നിയന്ത്രിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നു. പുലിപാട് സാഹിത്യത്തിൽ പൊതുവെ കാറ്റ് മാലാഖിമാരുടെ നിയന്ത്രണത്തിലാണെന്നുള്ള ഒരു ആശയം കാണുന്നുണ്ട്. തീയുടെ മേൽ അധികാരമുള്ള മാലാഖ, ജലത്തിന്റെ മേൽ അധികാരമുള്ള മാലാഖ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മൂന്നാലാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ തീയുടെ മേൽ അധികാരമുള്ള മാലാഖ, പതിനാറിന്റെ അഞ്ചിൽ ജലത്തിന്റെ മേൽ അധികാരമുള്ള മാലാഖയെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ദ വിൻഡ്സ് ഓഫ് ഗോഡ്. ദ വിഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കൺസെപ്ഷൻ ഓഫ് the world which were the conception of the day in which John wrote. ആ സമയത്തെ ഒരു ചിന്ത, the earth is square, flat earth ആണ് എന്നൊക്കെ ഒരു ചിന്തയാണ്. The end is to come upon the four corners of the earth in Ezekiel and ദർശനത്തിൽ നിന്നുള്ള ഭാഗം സ്കെയിൽ ചാപ്റ്റർ 7:2. ഇറ്റ് വാസ് ദ കോമൺ ബിലീഫ് ദാറ്റ് ഓൾ ദ ഫോഴ്സസ് ഓഫ് നേച്ചർ വർ അണ്ടർ ദ ചാർജ് ഓഫ് ഏഞ്ചൽസ്. സോ വി റീഡ് ഓഫ് ദ ഏഞ്ചൽസ് ഓഫ് ഫയർ, ദ ഏഞ്ചൽസ് ഓഫ് വാട്ടേഴ്സ്. ദീസ് ഏഞ്ചൽസ് വർ കോൾഡ് ഏഞ്ചൽസ് ഓഫ് സർവീസ് എന്ന് പറയുന്നുണ്ട്. വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് വിച്ച് ഐഡിയ ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഇസ് ദാറ്റ് ദ വിൻഡ് ആസ് ദ സെർവന്റ് ആൻഡ് ഏജന്റ്സ് ഓഫ് ഗോഡ്. 104 സങ്കീർത്തനം 4 വാക്യത്തിൽ പറയുന്നുണ്ട്, സാംസ് 104:4, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലകളെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കും. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലകളെ തന്റെ തന്റെ ശുശ്രൂഷകരും ആക്കും. വേദപുസ്തക ചിന്തയിൽ ഭൂമിയുടെ 4 വശങ്ങളിൽ നിന്ന് ഭൂമിയുടെ വീശുന്ന കാറ്റ് ലോകത്തെ നശിപ്പിക്കുന്ന ശക്തികളുടെ പ്രതീകമാണ്. ആ കാറ്റ് അന്ത്യനാളിന്റെ മുന്നോടിയാണ്. ലോകാവസാനത്തിന് ഒരുങ്ങുന്ന പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുവാനാണ് ഈ 4 മാലാഖമാർ. വൃക്ഷത്തിന്റെ മേൽ ഊതാതിരിക്കേണ്ടതിന് അവർ കാറ്റിനെ നിയന്ത്രിക്കുന്നതായിട്ട് പറയുന്നു. കാറ്റിന്റെ സംഹാര താണ്ഡവം അത് ആദ്യം വിധേയമാകുന്ന വൃക്ഷങ്ങളാണ്. കാറ്റ് വൃക്ഷങ്ങളെ കടമുഴക്കി ഒഴുക്കുന്നത്. ഇവിടെ വൃക്ഷങ്ങൾ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും കുറിക്കുന്നു. സകല ജീവജാലങ്ങളുടെയും പ്രതിനിധിയാണ് ഈ വൃക്ഷ ലതാദികൾ. അതിന്മേൽ ഉദാതിരിക്കേണ്ടതിനെ അതിനെ തടഞ്ഞു നിർത്തുന്ന മാലാഹമാരെ ഇവിടെ കാണുവാനായിട്ട് നോക്കും. Before the great tribulation smite the earth, the faithful ones are to be marked with the seal of God. ഈ വലിയ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നതിന് മുമ്പ് ദൈവം തന്റെ വിശുദ്ധരെ, വേർതിരിക്കപ്പെട്ടവരെ പ്രത്യേകമായിട്ട് അടയാളം കൊടുക്കും, മുദ്ര കൊടുക്കും, അവരെ സംരക്ഷിക്കും. ഈ മുദ്ര അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. The angel with the seal come from the east. In the east, the sun is that sun, the supreme earthly giver of light and life rises. And the angel may stand for the life and the light and that God gives the people. കിഴക്കിന് നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യത്തിൽ കിഴക്കിന് വലിയ അർത്ഥമുണ്ട്. കിഴക്ക് കർത്താവിന്റെ വരവ് കിഴക്കു നിന്നാണ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് പോസിബിൾ ദാറ്റ് ജോൺ ഈസ് റിമെമ്പറിംഗ് സംതിങ് ഫ്രം ദ സ്റ്റോറി ഓഫ് ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ജനനത്തിലും മാലാഖമാര് കിഴക്ക് നക്ഷത്രം കണ്ടു. വിദ്വാൻമാർ കിഴക്കിൽ നിന്ന് വന്നു. കിഴക്കിന് വളരെ ഇറ്റ് ഇസ് നാച്ചുറൽ ദാറ്റ് ദ ഡെലിവറിംഗ് ഏഞ്ചൽ ഷുഡ് റൈസ് ഇൻ ദ സെയിം പാർട്ട് ഓഫ് ദ സ്കൈ ആസ് ദ സ്റ്റാർ വിച്ച് ടോൾഡ് ഓഫ് ദ ബർത്ത് ഓഫ് ദ സേവിയർ. ആ ഒരു ചിന്ത യോഹന്നാന്റെ മനസ്സിൽ കാണാം. യഹൂദ പാരമ്പര്യത്തിൽ കിഴക്ക് നിന്നാണ് ദൈവത്തിന്റെ പ്രത്യക്ഷത എന്ന് അവർ വിശ്വസിക്കുന്നു. പറുദീസ സ്ഥാപിക്കപ്പെട്ടത് കിഴക്കായിരുന്നു. എസക്കിയേലിന്റെ ദർശനത്തിൽ യഹോവയുടെ തേജസ് ദേവാലയത്തിലേക്ക് വരുന്നത് കിഴക്ക് നിന്നാണ്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43:2. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ക്രിസ്തുവിന്റെ 2 വരവ് കിഴക്ക് നിന്നാണ്. ഈ വിധത്തിൽ നാം നോക്കുമ്പോൾ ദൈവജനത്തിന്റെ പ്രത്യാശയുടെയും വീണ്ടെടുപ്പിന്റെയും മഹത്വീകരണത്തിന്റെയും സ്ഥലമാണ് കിഴക്ക്. ആ കിഴക്ക് നിന്നാണ് കിഴക്കിന്റെ പ്രാധാന്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് നോക്കും. There are really 3 elements in the picture. There is a warning. The last unparalleled and inconceivable time of tribulation is coming soon. There is an assurance in the time of destruction. The faithful will suffer terribly, but they will come out on the other side because they are sealed with the seal of God. And there is also a promise. When they have passed through that time, they will come to the blessedness in which all pain and sorrow are gone, and there is nothing but peace and joy. ഇതിനകത്ത് മൂന്ന് എലമെന്റ്സ് വർ, ദർ ഇസ് എ വാർണിംഗ് ആൻഡ് ദർ ഇസ് എൻ അഷുറൻസ് ആൻഡ് ദർ ഇസ് എ പ്രോമിസ്. ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ടൊക്കും. ദ ഏഞ്ചൽ ഹാസ് ദ സീൽ വിച്ച് ബിലോങ്സ് ടു ദ ലിവിംഗ് ഗോഡ്. ദ ലിവിംഗ് ഗോഡ് ഈസ് എ ഫ്രേസ് ഇൻ വിച്ച് ദ റൈറ്റേഴ്സ് ഓഫ് സ്ക്രിപ്ചർ ഡിലൈറ്റ് ആൻഡ് വെൻ ദ യൂസ് ഇറ്റ് ദേ ആർ സർട്ടൻ തിങ്സ് ഇൻ ദർ മൈൻഡ്. ജീവനുള്ള ദൈവം എന്നുള്ളത് അവരെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ വളരെ പ്രാവശ്യം ഇത് എടുത്തു പറയുന്നുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര ദൂതന്റെ കൈവശം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ യഹോവ സ്വന്തം ജനത്തിനു വേണ്ടി നേരിട്ട് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവര് പറയുന്ന വാക്കാണ് ജീവനുള്ള ദൈവം. ദൈവം പ്രവർത്തിച്ചു. ഉദാഹരണമായിട്ട് യോർദാൻ കടക്കുന്ന സമയത്ത് യോശുവ പറയുന്നു, യോശുവയുടെ പുസ്തകം 3:10 and second Kings 19:4 and 16. അവിടെയൊക്കെ ജീവനുള്ള ദൈവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ജീവനുള്ള ദൈവം. They are thinking of the living God in contradiction to the dead gods of the heathen. Isaiah has a tremendous passage of sublime mockery of the heathen and their dead gods, whom their own hands have made. The heathen gods are dead and created by men, for God is alive and creator of all things. ഇത് പഴയ നിയമത്തിലെ വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 115:4-8 വരെയുള്ള ഭാഗം, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, അത് മനുഷ്യരുടെ കൈവേല തന്നെ. അവർക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവർക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവർക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതിലുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ തന്നെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമ കൺസെപ്റ്റിൽ അവര് ജീവനുള്ള ദൈവം എന്നുള്ളത് അവര് വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുന്ന ഒരാശയമാണ്. ആ ദൈവത്തിന്റെ നേരിട്ടുള്ള പ്രവർത്തനത്തിന്, ആ ജീവനുള്ള ദൈവത്തിന്റെ പ്രവർത്തനം എന്ന് അവരോട് സൂചിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും ഇവിടെ കാണുന്നുണ്ട്, ദ ഐഡിയ ഓഫ് ലിവിംഗ് ഗോഡ് ഈസ് യൂസ്ഡ് ആസ് എൻ എൻകറേജ്മെന്റ് ഇൻ ദ മിഡ്സ് ഓഫ് സ്ട്രഗിൾസ്. ജോഷുവ റിമൈൻഡ്സ് ദ പീപ്പിൾ ദാറ്റ് വിത്ത് ദം ദർ ഇസ് എ ലിവിംഗ് ഗോഡ് ആൻഡ് ദാറ്റ് ഹി വിൽ ഷോ ഹിസ് സ്ട്രെങ്ത് ഇൻ ഹിസ് കോൺഫ്ലിക്ട് with their enemies. Joshua 3:10. Only in the living God is their satisfaction. Adu ora pradhanapetta aashayam. Devathinte adutha santoshavum samdruptiyum undu. It is the living God for whom the soul of the psalmist longs and thirsts. Psalms 42:2. Man can never find satisfaction in things but only in the fellowship with the living person. And he finds his highest satisfaction in the fellowship of the living God. At that, the biblical writers stress the privilege of knowing and belonging of living God. Jeevanulla devathinte aala ennullathu Hosea reminds the people of Israel that once they were not a people, but in mercy they have become the children of living God. ജീവനുള്ള ദൈവത്തിന്റെ മക്കളായി നിങ്ങൾ വേർതിരിച്ചിരിക്കുന്നു. Hosea 1:10. Our privilege is that there is open to us the friendship, the fellowship, the help and power and the presence of living God. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ആകെയുള്ള ദൈവത്തിന്റെ വകയാണ് നമ്മൾ എന്നുള്ള ഒരാശയം. അവസാനം ദ ഐഡിയ ഓഫ് ലിവിംഗ് ഗോഡ്, ദർ ഈസ് അറ്റ് വൺ ആൻഡ് സെയിം ടൈം എ പ്രോമിസ് ആൻഡ് എ ത്രെറ്റ്. 31-ാം സങ്കടത്തിൽ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, നിരൂപണമൊക്കെയും ദൂരത്തു നിന്ന് അവിടുന്ന് ഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ദൈവത്തിന്റെ, ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കൊണ്ട് തെറ്റിലേക്ക് പോകുമ്പോൾ ഒരു ത്രെറ്റാണ്, അത് നന്മയായിട്ട് നിൽക്കുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ആ ദൈവം നമ്മെ കാണുന്നു, അറിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. Then the seal of God, ജീവനുള്ള ദൈവം, ദൈവത്തിന്റെ മുദ്ര. ഈ മുദ്ര ഉടമസ്ഥതയുടെ പ്രതീകമാണ്. Those who are brought safely through the great tribulation are sealed upon their foreheads. ഈ ട്രിബുലേഷനിൽ കൂടെ കടന്നു പോകുന്നവരുടെ നെറ്റിയിൽ ഒരു മുദ്ര പതിപ്പിക്കും. ദി ഒറിജിൻ ഓഫ് ദിസ് പിക്ചർ ഇസ് വെരി ലൈക്ലി ഫ്രം എസക്കിയൽ 9. അവിടെ അടയാളമിടുന്നു, എല്ലാ ദിവസത്തിൽ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ അടയാളമിടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മുദ്ര ഉടമസ്ഥതയുടെ പ്രതീകമാണ്, സംരക്ഷണത്തിന്റെ പ്രതീകമാണ്, അധികാരത്തിന്റെയും അവകാശത്തിന്റെയും പ്രതീകമാണ്. ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് നോക്കും. പണ്ട് രാജാക്കന്മാർ ഔദ്യോഗിക രേഖകളിലും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളിലും അവരുടെ മോതിരം കൊണ്ട് മുദ്രയിട്ടിരുന്നു. അത് അവരുടെ അവകാശത്തിന്റെ പ്രതീകമാണ്. ഇത്തരം ഒരു മോതിരമായിരിക്കാം ഈ മാലാഖയുടെ കൈകളിലും ഇരിക്കുന്നത്. ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്ര ഇട്ടിരിക്കുന്നത് എസക്കിയിൽ കാണുന്നുണ്ട്. ദൈവ കോപത്തിൽ നിന്നും നീതിമാന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുദ്രയാണ് അത്. പഴയ നിയമ ഭാഗത്ത് ഇസ്രായേൽ മക്കള് വിടുതല പ്രാപിക്കുമ്പോൾ അവര് മുദ്രയിട്ട ഭവനങ്ങളെ സംഹാരദൂതൻ കടക്കാതെ കാത്ത് സംരക്ഷിക്കുന്നതായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12:7-14 ഭാഗത്ത് സംഹാരദൂതൻ രക്തം കൊണ്ട് മുദ്രയിട്ട ഭവനങ്ങളിൽ സംഹാരദൂതൻ കടക്കാതെ ആ ഭവനത്തെ സംരക്ഷിക്കുന്ന ഒരു അത് ആ ഒരു മുദ്ര എന്ന് പറയുമ്പോൾ അത് സംരക്ഷണത്തിന്റെയും കാവലിന്റെയും ഒക്കെ അനുഭവമായിട്ട് കാണണം. ഈ ഒരു മുദ്ര മാമോദീസയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ദ ഐഡിയ ഓഫ് ദ കിങ് സീൽ വുഡ് ബി വെരി മീനിങ്ഫുൾ ഇൻ ദ ഈസ്റ്റ്. Eastern kings wore a signet ring whose seal was used to authenticate documents as really coming from king's hand and to mark that which was the king's personal property. When Pharaoh appointed Joseph his prime minister and representative, he gave him his signet ring in token of the authority which had been delegated to him. ജോസഫിനെ മുദ്ര കൊടുത്ത്, മുദ്രമോതിരം കൊടുത്ത് അവനെ സിംഹാസനത്തിൽ ഇരുത്തിയ ഒരു ഭാഗം കാണുന്നുണ്ട് ഫറവോൻ. ഉൽപ്പത്തി പുസ്തകം 41:42. ഇതുപോലെ തന്നെ എസ്തേറിന്റെ പുസ്തകത്തിലും മൊർദെഖായി കൊടുക്കുന്നുണ്ട്. അഹശ്വരേസ് ഗേവ് ഹിസ് സിഗ്നറ്റ് റിംഗ് ഫസ്റ്റ് ടു ഹാമാൻ ആൻഡ് ദെൻ വെൻ ഹാമാൻ wicked schemes were unmasked to Mordecai. Very commonly a seal indicated source of possession. ദൈവത്തിന്റെ വകയാണ് എന്നുള്ളത്. A merchant would seal a package of goods to certify that it belonged to him. So here the seal was a sign that these people belong to God and were under his power and authority ennulla oru veliya aashayam undu. It is the in the early church this picture of sealing was specially connected with baptism. It was regularly described as sealing. It is as if when a person was baptized
a mark was put upon him to show that he had become the property and possession of God. ദൈവത്തിന്റെ പോൾ റെഗുലർലി ടോക്സ് അബൌട്ട് ക്രിസ്ത്യൻ ബീങ് സീൽഡ് വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. ദ പൊസഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ സൈൻ ദാറ്റ് എ മാൻ ബിലോങ് ടു ഗോഡ്. നാം ദൈവത്തിന്റെ വകയാണ് എന്നുള്ള നിലയിൽ നമ്മുടെ നെറ്റിയിൽ ദൈവത്തിന്റെ ഒരു പരിശുദ്ധാത്മ മുദ്ര ഉണ്ട്. ഈ മുദ്ര ദൈവത്തിന്റെ വകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്കിടയാകണം. ദൈവത്തിന്റെ മുദ്ര പ്രാപിച്ച പരിശുദ്ധാത്മ മുദ്ര പ്രാപിച്ചവരാണ് നാം എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ആ മുദ്ര വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ജീവിക്കുവാനും നമുക്ക് നമ്മുടേതായ നിലയിൽ ജീവിക്കുവാനുമല്ല, ദൈവത്തിന്റെ വകയായി ജീവിക്കാൻ തക്കവണ്ണമുള്ളൊരു വിളിയാണ് നമുക്കുള്ളത്. ഇവിടെ മുദ്രയിട്ടവരുടെ നെറ്റിയിൽ കുഞ്ഞാടിന്റെയും പിതാവാം ദൈവത്തിന്റെയും നാമങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നതായി യോഹന്നാൻ കാണുന്നുണ്ട്. 14:1 വാക്യത്തിൽ അങ്ങനെയും കാണുന്നുണ്ട്. വീണ്ടും ദ നമ്പർ 144,000, 144,000. അസംഖ്യം ജനങ്ങളാ. മുദ്രയിട്ടപ്പെട്ടവരുടെ എണ്ണം 144,000. അത് പല ആളുകളും പല രീതിയിൽ അത് വിവക്ഷിക്കുന്നുണ്ട്, അതിന് പല വേർഷനും കൊടുക്കുന്നുണ്ട്. ഞാനിത് ആദ്യമേ സൂചിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇത് അസംഖ്യം എന്നുള്ള ഒരു നിലയിലാണ് ഇതിനെ കാണുന്നത്. ഇറ്റ് ഇസ് ക്വൈറ്റ് സർട്ടൻ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് സ്റ്റാൻഡ് ഫോർ ദ നമ്പർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ഇൻ എവരി ഡേ ആൻഡ് ജനറേഷൻ. വി കനോട്ട് കൗണ്ട് ഇറ്റ് literally. The number 144,000 stands not for limitation but for completeness and perfection. ഏഴ് പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിട്ടാണ് 12 കാണുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 12 മൾട്ടിപ്ലൈഡ് ബൈ 12, ദ പെർഫെക്റ്റ് സ്ക്വയർ. And then rendered even more inclusive and complete by using multiplied by 1,000. 1,000 എന്നുള്ളത് അസംഖ്യം എന്നുള്ള ഒരു ആശയത്തില. This does not tell us that number of the saved will be very small. It tells us that number of the saved will be very great. അസംഖ്യം എന്നുള്ള ഒരു ആശയമാണ് ഇതിനകത്ത്. അസംഖ്യം ആളുകൾ എന്നുള്ളൊരു അർത്ഥത്തില. ഇസ്രയേൽ ജനത്തിന്റെ 12 ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്നും 1,000 വെച്ച് വരുമ്പോഴാണ് 144,000. ഓരോ ഗോത്രങ്ങളുടെയും സംഖ്യ അനുസരിച്ച് അത് അസംഖ്യം ആളുകൾ അത് ലിമിറ്റ് ചെയ്യുന്ന ഒരു പെർഫെക്ഷന്റെയും കംപ്ലീറ്റ്നെസിന്റെയും ഒരു അടയാളമായിട്ട് അത് കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അസംഖ്യമായ ഈ കൂട്ടം സകല ഗോത്രങ്ങളിലും പെടുന്നവരാ. അതുകൊണ്ട് ഓരോ ഗോത്രത്തിന്റെയും പേര് പറയുന്നുണ്ട്. യഹൂദന്മാരോ യഹൂദ ക്രിസ്ത്യാനികളോ മാത്രം രക്ഷപ്പെടണം എന്നുള്ളൊരു ആശയത്തിലല്ല ഇവിടെ പറയുന്നത്. യഥാർത്ഥ ഇസ്രയേലാകുന്ന സഭ മുഴുവനായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മിശിഹായുടെ വരവിൽ ചിതറിപ്പോയ ഗോത്രങ്ങളെ ഒരുമിച്ച് വീണ്ടും ചേർത്ത് പുനഃസ്ഥാപിക്കും എന്ന് യഹൂദന്മാർ വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിന്റെ പൂർണ്ണതയും ഇവിടെ കാണുവാനായിട്ട് ഒക്കും. മറ്റു സംഗതി, ദി ഇന്യൂമറേഷൻ ഇൻ ടേംസ് ഓഫ് 12 ട്രൈബ്സ് ഓഫ് ഇസ്രയേൽ ഡസ് നോട്ട് മീൻ ദാറ്റ് ദിസ് ഈസ് ടു ബി റീഡ് ഇൻ പ്യുവർലി ജൂയിഷ് ടേംസ്. വൺ ഓഫ് ദ ബേസിക് തോട്ട്സ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് ഈസ് ദാറ്റ് ചർച്ച് ഈസ് റിയൽ ഇസ്രയേൽ. ഒരു പഴയ ഇസ്രയേൽ ഉണ്ടായിരുന്നു. ആ പഴയ ഇസ്രയേലിന്റെ സ്ഥാനത്ത് ദൈവം ഒരു പുതിയ ഇസ്രയേലിനെ നട്ടു. പഴയ ഇസ്രയേൽ അവരുടെ ദൈവമാക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ ജീവിക്കാനോ വിശ്വസ്തയോടുകൂടെ പ്രവർത്തിപ്പാനോ ദൈവത്തിന്റെ ഹിതത്തിന് വിധേയമായി നിൽക്കുവാനോ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് ദൈവം അവരെ മാറ്റി. ദ ഓൾഡ് ഇസ്രയേൽ ഹാസ് ലോസ്റ്റ് ഓൾ ഇറ്റ് പ്രിവിലേജ്. Paul writes, he is not a real Jew who is one outwardly, nor is the true circumstance something external and physical. He is a Jew who is inwardly. Agame Yehudan Ayavan Atre
Yehudan.
And a real circumcision is a matter of heart, spiritual and not literal.
Romalehanam Randam Jayam Irivatriatum Irivati Panbadam.
Not all who are descendants from Israel belong to Israel, St. Paul says in Romans 9:6-9. If a man is Christ, then he is Abraham's seed and an heir according to promise. It is a charge which is Israel of God. It is Christians who are the real circumcision, those who worship God in spirit, who rejoice in Christ Jesus and who have no confidence in flesh. This passage is stated in terms of 12 tribes of Israel. The reference is still the Church of God, the new Israel of God. Pudhiya Israelinte sambandhichulla oru chithrama ivide kaanunnu. Mattoru karyam ivide parayunnathu, it would be a mistake to place the stress in the order in which the 12 tribes are given. Because the list of the tribes are always varying in order. But two things stand out. Judea comes first, the surpassing Reuben, who was the eldest son. നമ്മൾ 12 ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം രൂപേന കൊടുത്തിരിക്കുന്നത്. രൂപേ ഒന്നാമത്തെ ഗോത്രം രൂപേന. എന്നാൽ രൂപേന്റെ സ്ഥാനത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജൂദായുടെ യഹൂദ ഗോത്രമാണ്. മച്ച് മോർ ഇൻട്രസ്റ്റിംഗ് ഈസ് ദ ഒമിഷൻ ഓഫ് ദാൻ. ദാനിനെ അവിടെ കാണുന്നില്ല. ബട്ട് ദർ ഇസ് ഓൾസോ ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ദാറ്റ് ദ ഓൾഡ് ടെസ്റ്റമെന്റ് ദാൻ ഡസ് നോട്ട് ഹോൾഡ് എ ഹൈ പ്ലേസ് ആൻഡ് ഇസ് ഓഫ്റ്റൻ കണക്ടഡ് വിത്ത് ഐഡലേറ്ററി. In Jacob's dying speech to his sons, it is said, Dan shall be a serpent. In the way, a viper by path that bites the horse's heel, so that his rider falls backward. In Judges, the children of Dan are said to have set up graven image. The golden cows, which become a sin, were set up the Bethel and in Dan. 1 Kings 12:19.
റൂബേന്റെ ഗോത്രത്തിന് പകരം ആദ്യം യഹൂദ ഗോത്രം മിസിഹ അവിടെ നിന്ന് പറയുന്നു.
That is simply explained that the fact that it was from the tribe of Judah that Messiah had come.
അതുകൊണ്ടാണ് മിസിഹ വരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഗോത്രത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് യഹൂദ ഗോത്രത്തിന് അവിടെ പ്രാധാന്യം കൊടുത്ത് ആദ്യം കൊടുത്തിരിക്കുന്നത്. ദാനിന് പകരം മെനസ്സയുടെ ഗോത്രത്തിനാണ് അവിടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ജൂയിഷ് ബിലീഫ് അനുസരിച്ച് ആന്റി ക്രൈസ്റ്റ് ടു സ്പ്രാങ് ഫ്രം ദാൻ. ഹിപ്പോലിറ്റസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആസ് ദ ക്രൈസ്റ്റ് വാസ് ബോൺ ഫ്രം ദ ട്രൈബ് ഓഫ് ജുഡയ, സോ വിൽ ദ ആന്റി ക്രൈസ്റ്റ് ബി ബോൺ ഫ്രം ട്രൈബ് ഓഫ് ദാൻ. That is why Dan, the tribe of Dan, is missed out from this list. And the list completed by including Manasseh, who is normally included in Joseph. Joseph in the Manasseh Dan ne pagaramayitha avude include cheyidirikkunnathu.
Verses 9 and 10. After this I saw, and behold, a great crowd, so great that none could count its number, drawn from every race and from all tribes, and people standing before the throne and before the Lamb, clothed in white robes and palms in their hands. And they shouted with a great voice, salvation belongs to God, who is seated upon the throne and the Lamb.
ജംഗം മാറുകയാണ്. 9 to 17 ഞാൻ പറഞ്ഞു, ഒരു സ്വർഗീയ സ്വർഗീയ
സഭയുടെ ദർശനമാണ് ഇവിടെ കാണുന്നത്. സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്ന ജനക്കൂട്ടത്തെയാണ് യോഹന്നാൻ ഇപ്പോൾ കാണുന്നത്. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലുമുള്ള അസംഖ്യം ജനക്കൂട്ടം കയ്യും കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പിൽ നിൽക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരായിരുന്നു അവർ. എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം എന്നോട് പറഞ്ഞു. മഹാപുരുഷാരം എന്ന് പറയുന്നത് അബ്രഹാമിന് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തത്തെ കൊടുത്താണ് ഉദ്ദേശിച്ചായിരിക്കാം ഇവിടെ പറയുന്നത്. വിൽപ്പത്തി പുസ്തകം 15:5-32:12 ആ ഒരു ഒരു വാഗ്ദത്തത്തിന്റെ അനുരണനങ്ങളായിരിക്കാം ഒരു പക്ഷെ ഇവിടെ കാണുവാനായിട്ട് നോക്കുന്നത്. Here we have the beginning of the vision of future blessedness of the martyrs. രക്തസാക്ഷികൾക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷകരമായ സൗഭാഗ്യകരമായ ഒരു അനുഭവത്തെയാണ് ഈ സ്വർഗീയ സഭയിലെ ദർശനത്തിൽ യോഹന്നാൻ കാണുന്നത്. And there is an encouragement. There is coming upon the faithful a time of terror such as the world has never seen. John is telling them that if they endure to the end, the glory will be worth all the suffering. അവസാനത്തോളം പിടിച്ചു നിൽക്കാൻ രക്ഷിക്കപ്പെടും. ഇതിനെ ഓവർകം ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വീകരണത്തിന്റെ അനുഭവം, സ്വർഗീയ ഭാഗ്യാവസ്ഥയുടെ സന്തോഷം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് യോഹന്നാൻ ഓർപ്പിക്കുന്നു. The number of the martyrs is beyond all counting. എണ്ണിക്കൂടാത്ത അസംഖ്യം. This may well be a memory of the promise of that God made to Abraham. John uses a phrase of which he is very fond. He says that God's faithful ones will come from every race and every tribe and people and tongue. എല്ലാ ദേശങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ഗോത്രങ്ങളിലും ഉള്ള എല്ലാ അതിന് യാതൊരു ബാരിയേഴ്സുമില്ല. ദൈവത്തെ സ്വീകരിപ്പാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യരെ എല്ലാം വിശ്വസ്തരായിട്ടിരുന്നവരെല്ലാം അവിടെ കാണും എന്നുള്ള വലിയ സന്തോഷമാണ് ഇവിടെ കാണുന്നത്. അവരുടെ വെള്ളവസ്ത്രം ക്രിസ്തുവിലുള്ള വിജയത്തിന്റെയും അവർ പ്രാപിച്ച വിശുദ്ധിയുടെയും അടയാളമാണ്. ഇവിടെ പറയുന്ന കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവരാ. അവരുടെ വസ്ത്രം കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചതാ. കുരുത്തോലകൾ വിജയ ആഘോഷത്തിന്റെ ചിഹ്നമാണ്. കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള ആ മഹത്വ പ്രവേശനത്തിൽ കുരുത്തോലകൾ പിടിച്ചുകൊണ്ടാണ് കാണുന്നത്. പിന്നെ മക്കാബിയരുടെ പുസ്തകത്തിൽ മക്കാബിയർ 13:51 അവിടെ യുദ്ധം ജയിച്ചു വരുമ്പോൾ അവർ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. വിജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിന്റെ അടയാളമാണ് ഈ കുരുത്തോലകൾ പിടിച്ചുകൊണ്ടുള്ള പ്രൊസഷൻ. അവർ കുരുത്തോലകൾ പിടിച്ചുകൊണ്ടാണ് അവര് അവിടെ നിൽക്കുന്നത്. ഇറ്റ് ഈസ് In victory that the faithful finally arrive in the presence of God and of the Lamb. They appear not weary, battered and worn, but victorious. Avaru vijayasthirilalidarayittana varunnu. The white robe is the sign of victory. A Roman general celebrated his triumph clothed with white. The palm is also the sign of victory. When, under the might of the Maccabees, Jerusalem was freed from the pollutions of Antiochus Epiphanes, the people entered in with branches and fir boughs and palms and psalms. Second Maccabees 10:7. The shout of the triumphant faithful ascribes salvation of God. അവര് രക്ഷ ദൈവത്തിന്റെ ദാനം എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം പാടിക്കൊണ്ടാണ് ഒരു കട ഒരു വരുന്നത്. ഇറ്റ് ഈസ് ഗോഡ് ഹു ഹാസ് ബ്രോട്ട് ദം ത്രൂ ദ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ആൻഡ് ഡിസ്ട്രസ് ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഗ്ലോറി വിച്ച് നൗ ദ ഷെയർ. ഗോഡ് ഈസ് ഗ്രേറ്റ് സേവിയർ ആൻഡ് ഗ്രേറ്റ് ഡെലിവർ ഓഫ് ദ പീപ്പിൾ. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ ഉച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഈ വിജയസ്തുതി പാപമരണത്തിൽ നിന്ന് വിജയം പ്രാപിച്ച് ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന വിശ്വാസികളുടെ സ്തുതിഗീതമാണ്. അതാ സ്വർഗത്തിൽ കാണുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ കാണുന്നുണ്ട്. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരു വിശ്വാസികളുടെ ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ സന്തോഷത്തിന്റെ സ്തുതിഗീതമാണ് യോഹന്നാൻ അവിടെ കാണുന്നത്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും രക്ഷ അവർക്ക് ദാനമായി ലഭിക്കുവാനിടയായത് ക്രിസ്തുവിന്റെ ക്രൂശുമരണവും ഉദ്ധാനവും മഹത്വീകരണവും മൂലമാണ്. രക്ഷ എന്ന് പറയുന്നത് ഇവിടെ ദൈവരാജ്യത്തിൽ ദൈവസാമീപ്യം മൂലം ലഭിക്കുന്ന സുരക്ഷിതത്വ ബോധവും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സന്തോഷവും സമാധാനവും. ഇവിടെ രക്തസാക്ഷികളെ സംബന്ധിച്ച് അവരൊരു കാലത്ത് അവര് വേദനയിലും കഷ്ടത്തിലും ഒക്കെ കഴിഞ്ഞുകൂടി എങ്കിലും ഇന്ന് അവരതിനേക്കാൾ ഉപരിയായി പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ആ സുരക്ഷിതത്തിന്റെ ഒക്കെ അനുഭവത്തിൽ അവര് അവിടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. 11 and 12. And all the angels stood in a circle round the throne and the elders and four living creatures, and they fell upon their faces before the throne and worshipped God, saying, "So let it be. Blessed and glory and wisdom, thanksgiving and honor and power and strength belong to our God forever and ever. Amen." This picture is of a series of great concentric circle of the inhabitants of the heaven. But the outer ring stands for all the angels. Outer circle angels in a garden. Nearer the throne are the 24 elders. Still nearer are the four living creatures. And before the throne are the white-robed martyrs. The martyrs have just sung their shout of praise to God. And the angels take that song of praise and make it on. So let it be. Say the angels, they say Amen to the martyrs' praises. And they sing their own song and praise, and every word in it is meaningful. മാലാഹുമാരുടെ ഒരു പങ്കാളിത്തം ഇതിനകത്ത് കാണുന്നുണ്ട്. ഇവിടെ സ്വർഗീയ സിംഹാസനത്തിൽ അതിന്റെ ഔട്ടർ റിംഗിൽ ഏഞ്ചൽസ്, പിന്നെ 24 എൽഡേഴ്സ്, ലിവിംഗ് ക്രീച്ചേഴ്സ് ആൻഡ് വൈറ്റ് റോബ്ഡ് മാർട്ടിയേഴ്സ്, ഇവരെല്ലാം ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവിടെ കാണുന്നു. ഈ സ്വർഗരാജ്യത്തിൽ വിശുദ്ധന്മാരുടെ ആരാധനയിൽ മാലാഹുമാരുടെ സകല ഗണങ്ങളും പങ്കിടുന്നു. ഈ സ്തോത്രഗീതത്തിന്റെ ഉള്ളടക്കം അംഗീകരിച്ചുകൊണ്ട് മാലാഹുമാർ ആമീൻ പാടുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ മാലാഹുമാർ സന്തോഷഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ ഒരു വലിയ ചിത്രമാണ് യോഹന്നാൻ ഇവിടെ കാണുന്നത്. സ്വർഗത്തിൽ ഇവരായിരിക്കുന്നത് ഒരു വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട പാപിയെ കുറിച്ച് ഒരു സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്ന് പറയുന്നത് പോലെ ഒരു വലിയ സന്തോഷത്തിന്റെ ഒരു ചിത്രം യോഹന്നാൻ അവിടെ കാണുന്നുണ്ട്. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമീൻ എന്ന് പറഞ്ഞു പാടിക്കൊണ്ടാണ് ഒരു മനുഷ്യർക്ക് ദൈവത്തിന് നന്ദി പറയുന്നത്. ദേ അസ്ക്രൈബ് ബ്ലെസ്സിംഗ്സ് ടു ഗോഡ്, ദേ അസ്ക്രൈബ് ഗ്ലോറി ടു ഗോഡ്, they ascribe wisdom to God, they offer thanksgiving to God. God is the giver of salvation and constant provider of grace. ദൈവകൃപയും രക്ഷയും ഒക്കെ പ്രദാനം ചെയ്യുന്ന Allah. He is the creator of the world and the constant sustainer of all that is in it. It was the cry of the psalmist, "Bless the Lord of my soul and forget not all his benefits." അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. And they ascribe honor to God. They ascribe power to God. They ascribe strength to God. സ്തുതിയും എല്ലാം ദൈവത്തിന്, മനുഷ്യരക്ഷയ്ക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിനും കുഞ്ഞാടിനുമായിട്ടാണ് അവർ സ്തോത്രം ചെയ്യുന്നത്. ദൈവത്തിന്റെ ആളത്വവും പ്രവർത്തനവും നന്ദിയോടും സ്നേഹത്തോടും കൂടെ അനുസ്മരിക്കുകയാണ് ഈ ഒരു പാട്ടിന്റെയും ഈ സ്തുതിഗീതത്തിന്റെയും അർത്ഥം എന്ന് നാം ഇവിടെ കാണണം. വീണ്ടും 13-14 വാക്യത്തിൽ മൂപ്പന്മാരുടെ ഒരുത്തൻ എന്നോട്, വെള്ളം നിലയഞ്ചി ധരിച്ചിരിക്കുന്ന ഇവനാർ, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. യജമാനൻ, അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന്, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ അവർ രാപകൻ അവനെ ആരാധിക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. This passage speaks of the blood of the Lamb. The New Testament has much to say about the blood of Jesus Christ. We must be careful to give this phrase fully. Blood indicates death. Raksham maranathe asujipikinu. And certainly the blood of Christ speaks of his കർത്താവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്നു. But the Hebrew, the blood stood for the life. ഹീബ്രുവിൽ ജീവനെ സൂചിപ്പിക്കാനും blood is the life, and life belongs to God. And the blood must always be sacrificed to him. അതുകൊണ്ടാണ് blood ഒഴിക്കുന്നത്, sacrifice ചെയ്യുന്നത്. When the New Testament speaks about blood of Jesus Christ, it speaks not only his death, but his life and death. ദൈവത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ രക്തം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് മരണത്തെ മാത്രമല്ല, ഈ മരണത്തിൽ കൂടെ ലോകത്തിന് കിട്ടിയ ജീവനെ കുഴി കൂടി അവിടെ ഓർപ്പിക്കുന്നുണ്ട്. The blood of Christ stands for all Christ did for us and means for us in his life and his death. ക്രിസ്തുവിൽ കൂടെ ലഭിച്ചതിനെ എല്ലാം ഓർത്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഓർപ്പിക്കുന്നത്, അതിനെ ഓർക്കുന്നത്. വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ എന്ന് ഇവിടെ ചോദിച്ചതിന് ഉത്തരം, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നിവിടെ പറയുന്നു. ഇത്തരത്തിലുള്ള ചോദ്യ ഉത്തരങ്ങൾ വെളിപാട് പുസ്തകത്തിലുള്ളതാണ്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, ഇങ്ങനെ ചോദിക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു രീതി ഈ പ്രവചന ഗ്രന്ഥങ്ങളിൽ പലയിടത്തും കാണുവാനായിട്ട് നോക്കും. സഖര്യാ പ്രവാചകന്റെ പുസ്തകം 4:5, ഇരമ്യ 1:13-14, ആമോസ് 7-8 ഭാഗങ്ങൾ ഒക്കെ ഇവിടെ അതുപോലെയുള്ള കാര്യം കാണുന്നുണ്ട്. വീടുകളിൽ കൂടെയും ലോകത്തിന്റെ കഷ്ടപ്പാടുകളിൽ കൂടെയും തങ്ങളുടെ വിശ്വാസം തെളിയിച്ച രക്തസാക്ഷികളും വിശ്വാസികളാ വാങ്ങിപ്പോരും വെള്ളവസ്ത്രം അണിഞ്ഞ് സ്വർഗീയ ആരാധ വൃന്ദത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. വെള്ള വസ്ത്രം രക്തസാക്ഷികൾക്ക് മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും ലഭിക്കുന്ന ദാനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്വർഗത്തിലെ മഹത്വ അവസ്ഥയുടെ അടയാളമാണ് വെള്ളവസ്ത്രം. രക്ഷിക്കപ്പെട്ടവരുടെ സ്വർഗത്തിലെ മഹത്വ അവസ്ഥയുടെ പ്രതീകമാണ് ഈ വെള്ളവസ്ത്രം. ഗോത്രപിതാക്കന്മാരും അപ്പോസ്തോലന്മാരും മാലാഖമാരും വെള്ളവസ്ത്രമണിഞ്ഞ് സ്വർഗത്തിൽ കഴിയുന്നു എന്ന് പലയിടത്തും സൂചിപ്പിക്കുന്നു. യോഹന്നാന്റെ വെളിപാട് പുസ്തകം 4:4, 19:14. വിശ്വാസികൾ അവരുടെ രീതിയിൽ ദൈവസാമീപ്യവും മഹത്വവും അനുഭവിക്കുന്നവന്റെ തെളിവാണ് ഈ മഹത്വവസ്ത്രം. പരിശുദ്ധ മാമോദിസയിൽ കൂടെ ഈ മഹത്വത്തിന്റെ അങ്കി ധരിച്ചവരായ നാം അത് മലിനമാകാതെ സൂക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പരിശുദ്ധ മാമോദിസയിലൂടെ നമുക്ക് ഈ മഹത്വീകരിക്കപ്പെട്ട ഈ മഹത്വവസ്ത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ മഹത്വവസ്ത്രം അത് സൂക്ഷ്മതയോടെ അങ്കി കളങ്കിതമാകാതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിളി നമുക്കുണ്ട്. കുഞ്ഞാടിന്റെ രക്തത്തിലാണ് അവർ അങ്കി വിളിപ്പിച്ചിരിക്കുന്നത്. രക്തം ക്രിസ്തുവിന്റെ മരണത്തിന്റെ സൂചനയാണ്. മാമോദിസയിൽ അവന്റെ മരണത്തിലും ഉദ്ധാനത്തിലും നമ്മൾ പങ്കുകാരായി. മാമോദിസ മൂലം നമ്മൾ അവന്റെ മരണത്തിലും ഉദ്ധാനത്തിലും അവനോടൊപ്പം നമ്മൾ കഴിയുമ്പോൾ ഈ ബാപ്തിസത്തിൽ കൂടെ നമ്മളൊരു പുതിയ സൃഷ്ടിയായി ഒരു പുതിയ ജീവിതമായി ദൈവത്തോടൊപ്പമുള്ള ഒരു ലൈഫായിട്ട് നമ്മൾ തീരുക. ഇറ്റ് ഈസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് വിച്ച് ഈസ് ക്ലൻസിങ് അസ് ഫ്രം സിൻ. ഇറ്റ് ഈസ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് മേക്സ് എക്സ്പിയേഷൻ ഫോർ അസ്. And it is through his blood that we are justified. Romans 5:9. Yesu Christuvinte rakthathal namukku neethikaranam lakshichu. It is through his blood that we have redeemed. Ephesians 1:7. And we are redeemed with the precious blood of Christ as of a lamb without blemish and without spot. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു. 1 Peter 1:19. ഇറ്റ് ഈസ് ത്രൂ ഹിസ് ബ്ലഡ് ദാറ്റ് വി ഹാവ് പീസ് വിത്ത് ഗോഡ്. ഹിസ് ബ്ലഡ് പർച്ചേസ് അസ് കോൺഷ്യസ് ഫ്രം ഡെഡ് വർക്സ് ആൻഡ് സേവ് ദ ലിവിംഗ് ഡെഡ്. There are four ideas here. The first being the main idea, which others being the main idea is based on sacrifice. ഈ കുഞ്ഞാടിന്റെ രക്തം എന്ന് പറയുന്നത് കർത്താവിന്റെ ബലിയാണ്. സാക്രിഫൈസ് ഈസ് എസെൻഷ്യലി സംതിങ് ഡിസൈൻഡ് ടു റെസ്റ്റോർ എ ലോസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നശിച്ചുപോയ ദൈവവുമായിട്ടുള്ള ബന്ധം പുനരേകീകരിക്കപ്പെട്ടു ക്രിസ്തുവിന്റെ ബലിയോടുകൂടെ. ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ദ പാസ്റ്റ്. It wins for man forgiveness for past sins and liberates him from slavery to sin. The work of Christ has something to do with the present. The work of Christ has something to do with the future. It frees a man from the power of evil and enables him to live a new life in time to come. The white robes always stand for two things. They stand for purity, for the life cleansed from the stain of past sin, the infection of present sin and attack of future sin. They stand for victory, for which is just found in the secret victorious living. One thing in this passage remains to be noted, and the importance: they washed the robes and made them white in the blood of the lamb. Here is symbolically laid down man's part in his own salvation. ഓരോ മനുഷ്യന്റെയും രക്ഷയിൽ മനുഷ്യനുള്ള അവന്റെ പങ്കാളിത്തം. കർത്താവ് ക്രൂശിൽ തൂങ്ങിയത് മാത്രം നമ്മളെ രക്ഷപ്പെടുകയല്ല, നമ്മുടേതായിട്ടുള്ള പങ്കാളിത്തമുണ്ട്. അതിനെ ഏറ്റുപെടുകയും അതനുസരണമായി ജീവിക്കുകയും ചെയ്യണം. ദ ബ്ലസ്ഡ് വൺസ് വാഷ് ദർ ഓൺ റോംസ്. ദാറ്റ് ഈസ് ടു സേ ദ ആക്ട് ഓഫ് മാൻസ് റിഡംപ്ഷൻ ഈസ് ക്രൈസ്റ്റ്. ബട്ട് ദ എഫക്ട് ഈസ് നോട്ട് പാസീവ് ആൻഡ് മാൻ ഹാസ് ടു അപ്രോപ്രിയേറ്റ് ഇറ്റ്. ദ മൈറ്റ് ബി അവൈലബിൾ ടു എ മാൻ ഓൾ ദ അപ്പാരറ്റസ് ടു ക്ലൻസ് ഹിസ് ഗാർമെന്റ്സ്, ബട്ട് റിമൈൻസ് ineffective until he uses it for himself. 15-ാമത്തെ വാക്യത്തിൽ രാപകൽ അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവർ ആലയത്തിൽ രാപകൽ അവനെ ആരാധിക്കുന്നു എന്ന് ആരാധനയുടെ ഒരു രാപകൽ ആരാധിക്കുന്നു. Those who have seen faithful will have the entry into the very presence of God. വിശ്വസ്തരായിരുന്നവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും. Jesus said, Blessed are the pure in heart, for they shall be see God. ദൈവത്തെ കാണും. സ്വർഗത്തിൽ അനുസ്യൂതമായ ഒരു ആരാധന നടക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട സമൂഹം ദൈവത്തെ നിത്യമായി ആരാധിക്കുന്നു. സ്വർഗീയ ജീവിതം ആരാധനയുടേതാ. സ്വർഗത്തിലെ നിത്യ ആരാധനയുടെ പ്രതിഫലനമാണ് സഭയിലെ ആരാധന. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നിത്യമായ ആരാധന എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഏത് ആരാധനയും ആ ആരാധനയോടുള്ള കൂട്ടിച്ചേർക്കല. ആ സ്വർഗീയ ആരാധനയിലുള്ള മനുഷ്യന്റെ പങ്കാളിത്തമാണ് നമ്മുടെ ആരാധനയും എന്നുള്ള ആ സ്വർഗീയ സേനകളോട് ഒരുമിച്ചാണ് നമ്മളും ഈ നമ്മുടെ ആരാധനകളിൽ സംബന്ധിക്കുന്നത്. സ്വർഗത്തിലെ നിത്യ ആരാധനയുടെ പ്രതിഫലനമാണ് സഭയുടെ ആരാധന. സ്വർഗീയ സിംഹാസനവും കുഞ്ഞാടും ത്രോണോസിന്റെയും വിശുദ്ധ കുർബാനയുടെ ഒക്കെ പ്രതീകമാണ്. There is a very significant fact in it. Serving God day and night was part of the task of Levites of the priests. Now those who are before the throne of God in this vision are, as you have already seen, drawn every race and tribe and people and tongue. There is a revolution in the earthly temple in Jerusalem. No Gentile could go beyond the court of Gentiles. And Israel could pass through the court of the woman and enter the court of the Israel, but no further. Beyond that was court of priests, which was the priest alone. But in the heavenly temple, the way of the presence of God is open to people of every race. Ella thalathilum ulla aalukal. Here is the picture of heaven with the barriers down. Distinction of race and the status exists no more. The way into the presence of God is open to every faithful soul. Jerusalem devalayathile ആളുകൾക്ക് പല സ്ഥാനത്തും കടക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കറിയാം നാല് പാർട്ടാണ് ഉള്ളത്. കോർട്ട് ഓഫ് ജെന്റൈൽസ് ഉണ്ട്, അവർക്ക് ആളുകൾ നിൽക്കുന്നിടത്തോട് കയറാൻ ഒക്കത്തില്ല. ആളുകൾ നിൽക്കുന്നിടത്ത് പ്രീസ്റ്റ് നിൽക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാനായിട്ട് ഒക്കെയില്ല. എന്നാൽ ഇവിടെ കാണുന്ന മറ്റൊരു ചിത്രം, ഇവിടെ എല്ലാവർക്കും ആ സ്വർഗീയ രക്ഷിക്കപ്പെട്ട ഗണത്തിൽ രക്ഷിക്കപ്പെടുന്നവർക്ക്, വിശ്വസ്തരായിരിക്കുന്നവർക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ അത് യാതൊരു ബാരിയേഴ്സുമില്ല. ഈ ആരാധന സമൂഹത്തിൽ, ആരാധന സംഘത്തിൽ എല്ലാവർക്കും പ്രവേശനമുണ്ട് എന്നുള്ളതാണ്. There is no other half hidden, one another half hidden fact that he who sits upon the throne shall dwell among them. അവനോടുകൂടെ ഇരിക്കുന്നവർക്ക് അവനോടുകൂടി വാഴുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യവും അവിടെ കാണുന്നുണ്ട്. ഇവിടെ അവസാന ഭാഗത്ത് അവർക്ക് ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്യമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവന്റെ ഉറവുകളിലേക്ക് നടത്തും. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയും. ഇത് പ്രത്യാശ നിർഭരമായ ഒരു അനുഭവമാണ്. ഇറ്റ് വുഡ് ബി ഇമ്പോസിബിൾ ടു നമ്പർ ദ പീപ്പിൾ ഹു ഹാവ് ഫൗണ്ട് കംഫർട്ട് ഇൻ ദിസ് പാസേജ്. മരിക്കുന്നതിന് മുമ്പ് എത്രയോ വിശുദ്ധന്മാർക്ക് ഈ ഒരു വലിയ ഈ സന്ദേശം എത്ര കംഫർട്ട് കൊടുത്തു, എത്ര പ്രതീക്ഷ കൊടുത്തു. ഇനിയും ഈ ലോകത്തിന്റെ വേദനകളോ ദുഃഖങ്ങളോ കണ്ണുനീരുകളോ ഒന്നുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷം, വേദനയില്ല, ദുഃഖങ്ങളില്ല, കണ്ണുനീരുകളില്ല, വിശപ്പും ദാഹവുമില്ല. ദൈവം അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇത് അനേകർക്ക് പ്രത്യാശ നൽകുന്ന വചനങ്ങളാ, സന്തോഷം നൽകുന്ന വചനമാ. There is a spiritual promise here, the promise of the ultimate satisfying of the hunger and thirst of the human soul. മനുഷ്യന്റെ അന്തർദാഹം തീർക്കുന്ന ദൈവത്തിന്റെ സന്തോഷത്തിന്റെ സാമീപ്യത്തിന്റെ ഒരു അനുഭവം. This is a promise which occurs again and again in New Testament, and especially in the Jesus words. Blessed are those who hunger and thirst for righteousness. They shall be satisfied. St. Matthew chapter 5:6. I am the bread of life. He who comes to me shall not hunger. Whoever drinks of the water that I shall give him will never thirst. St. John chapter 4:14. അപ്പോൾ വിശപ്പും ദാഹവും ഒന്നുമില്ലാത്ത ഒരു അനുഭവം ആണ് അവർ പറഞ്ഞത്. സെന്റ് അഗസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു, അവർ ഹാർട്ട്സ് ആർ റെസ്റ്റ് restless till rest in him. ദൈവത്തിൽ വലയം പ്രാപിക്കുന്നവർ എന്റെ മനസ്സ് റെസ്റ്റ്ലെസ് ആയിരിക്കും. നാം ദൈവത്തിലായി കഴിയുമ്പോൾ എന്റെ എല്ലാ റെസ്റ്റ്ലെസ്സും മാറും. ദൈവത്തിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. അവർക്ക് വറ്റാത്ത ഉറവായ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാ ആത്മീയദാഹവും അന്വേഷണങ്ങളും അവസാനിക്കുന്ന ഒരു ചിത്രം. യോഹന്നാൻ ഇവിടെ കാണുമ്പോൾ മറ്റൊരു ചിത്രമുണ്ട്, ലോകത്തിന്റേതായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. ഇൻ ദ ഏർലി ഡേയ്സ് മെനി ഓഫ് ദ ചർച്ച് മെമ്പേഴ്സ് ആർ സ്ലേവ്സ്. ദേ ന്യൂ ഇറ്റ് വാസ് ടു ഹംഗ്രി ഓൾ ടൈം. ദേ ന്യൂ വാട്ട് തേർസ്റ്റ് വാസ്. ദേ ന്യൂ വാട്ട് ഫോർ ദ പിറ്റിലെസ് സൺ ഓഫ് പ്ലേസ് ഡൗൺ അപ്പോൺ ദ ബാക്ക്. The promise of this passage is that Christ is the end of the world's hunger, the world's pain, and the world's sorrow. Yesu Christ vaana logathinte ella dukhathinteyum ella daahathinteyum ella vishapinteyum ella anveshanathinteyum parisamapti ennulladana ivide kaanunnu. We do well to remember that John found the origin of this passage from Isaiah 49:10. Here is the promise of loving care of divine shepherd for his flock. ഒരു ഡിവൈൻ ഷെപ്പേർഡിന്റെ ലവിംഗ് കെയർ നമുക്കിവിടെ കാണുന്നുണ്ട്. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കാണുവാൻ കഴിയുന്ന ഒരു ആശയമാണ്. സാംസ 27, ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ്. ഐസയ പറയുന്നുണ്ട്, ഓ ഷെപ്പേർഡ് ഓഫ് ഇസ്രയേൽ. ഐസയ വീണ്ടും 40:10 പറയുന്നുണ്ട്, ഗോഡ് ഫീഡിംഗ് ഹിസ് ഫ്ലോക്ക് ലൈക്ക് എ ഷെപ്പേർഡ് ഹോൾഡിംഗ് ലാംസ് ഇൻ ഹിസ് ആംസ് ആൻഡ് കാരിയിങ് ദം ഇൻ ദ ബോസം. The greatest title that a prophet can give messianic king is shepherd of people. Messianic title എന്ന് പറയുന്നത് shepherd of his people എന്നുള്ളതും Ezekiel പ്രവാചകന്റെ പുസ്തകം കാണുന്നുണ്ട്. This was the title that Jesus took for himself. I am the good shepherd. കുഞ്ഞാട് അവരെ മേയ്ക്കും എന്നുള്ളത് കരുതലോടെ നയിക്കുന്ന ഒരു ഇടയന്റെ ചിത്രമാണ്. എല്ലാ നല്ല ഇടയനെ അയക്കുമെന്നുള്ള പ്രവചനം യേശു ക്രിസ്തുവിൽ നിറവേറിയതായിട്ട് സഭ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഇടയനെയാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ഇനി ശാരീരിക ക്ലേശമോ കാലഭേദങ്ങളോ ബാധകളോ ഒന്നുമില്ല. ആരാധനയാണ് അവരുടെ ജീവിത ലക്ഷ്യം. അവർക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ല. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അസംതൃപ്തികളിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഒരു ചിത്രമാണ് ഇവിടെ കഴിയുന്നത്. അവസാനമായിട്ട് ദ ഗ്രേറ്റ് ടു ഗ്രേറ്റ് ഫങ്ഷൻസ് ഓഫ് ദ ഡിവൈൻ ഷെപ്പേർഡ്. ഹി ലീഡ്സ് ടു ഫൗണ്ടൻ ഓഫ് ലിവിംഗ് വാട്ടേഴ്സ്. ഹി ലീഡ്സ് മീ ബിസൈഡ് സ്റ്റിൽ വാട്ടേഴ്സ്. സാംസ് 23 പറയുന്നുണ്ട്, വിതൗട്ട് വാട്ടർ ദ ഫോഗ് വുഡ് പെരിഷ്. And Palestine, the wells are few and far between. The divine sphere leads to well of water, symbol that gives the things without which life cannot survive. He wipes out the tear from every eye. The divine shepherd gives us nourishment for the bodies and comfort of our hearts. ഇതാണ് അവസാനമായിട്ട് ഇവിടെ കാണുന്നത്. Divine shepherd gives us nourishment for our bodies and comfort of our hearts. എല്ലാ സംതൃപ്തിയും സന്തോഷവും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ സാധിക്കും. ഈ ഒരു മനോഹര ദൃശ്യമാണ് യോഹന്നാൻ ഈ സ്വർഗീയ ആരാധനയിൽ കാണുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് നോക്കും. ഈ ഒരു ക്ലൈമാക്സ് കണ്ടുകൊണ്ട് ഇതാണ് നമ്മുടെ പ്രത്യാശ. ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന പ്രത്യാശ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മനോഹര തീരം ഉണ്ട്. ഈ ഒരു മനോഹര തീരത്ത് ദൈവത്തോടൊപ്പം നമുക്ക് വാഴാൻ ഒക്കും. അത് യുഗായുഗങ്ങളാണ്. അതിന് പരിമിതികളില്ല. അതിന് യാതൊരു വിധമായിട്ടും ബാരിയേഴ്സും ഇല്ല എന്ന് ഇവിടെ കാണുന്നു. യോഹന്നാൻ കാണുന്ന ദർശനമാണ്. ഇതെല്ലാം മനുഷ്യർക്കും നമുക്ക് കിട്ടുന്ന നമുക്ക് ലഭിക്കാവുന്ന ഒരു ഒരു അവസ്ഥയുടെ ചിത്രമാണ്. ഈ ഒരു അവസ്ഥ ജീവിതത്തിൽ അനുഭവജ്യമാക്കൂ തീരുവാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ 7 ചാപ്റ്ററുകൾ ഈ വർഷം പഠിക്കുവാനായിട്ടുള്ളത് ഇത്രയും ഭാഗമാണ്. 7 മുദ്രയുടെ ചില ഭാഗം 8 ഭാഗത്ത് ഉണ്ടെങ്കിലും നമ്മൾ ഇനി പറയുമ്പോൾ അത് അത് അടുത്തതായിട്ട് തന്നെ പറഞ്ഞാൽ മതി. നമുക്ക് 7 ചാപ്റ്റർ കഴിഞ്ഞു. എന്റെ ക്ലാസ്സിലൂടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞ ഭാഗങ്ങളിൽ തന്നെ ഒന്നുകൂടെ പറഞ്ഞ് റിവിഷൻസ് എന്നുള്ള നിലയിൽ അടുത്ത ആഴ്ച കൊണ്ട് ഈ ക്ലാസ് സമാപിക്കും. എന്തെങ്കിലും ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഞാൻ ക്ലാരിഫൈ ചെയ്യാനായിട്ടോ ഉണ്ടെങ്കിൽ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുവാനായിട്ടുള്ള സമയമായിരിക്കും അടുത്ത ആഴ്ച എന്നുള്ളത് ഓർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കൃപയിൽ ഓർത്തുകൊണ്ട്
താങ്ക് യു വെരി മച്ച് അച്ഛൻ. അച്ഛൻ ഓർപ്പിച്ചതുപോലെ അച്ഛന്റെ ക്ലാസ് കഴിഞ്ഞ് ഇതോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചയ്ക്ക് മുന്നേ അതൊരു ശനിയാഴ്ചയോടുകൂടി എങ്കിലും ആ ക്വസ്റ്റ്യൻസ് ചാന്ദ്രമാൻഡിയുടെ പേരിലോ അച്ഛന്റെ പേരിലോ ഇമെയിൽ ചെയ്ത് കൊടുത്താൽ അച്ഛനത് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനൊക്കും. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഇമെയിൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത ആഴ്ച അച്ഛൻ അത് റാപ്പപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ജൂലൈ 6 വെനസ്ഡേയിലെ അഭിമന്യ തിരുമേനിയുടെ ക്ലാസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. യൂതയുടെ ലേഖനം ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 4 ഫിസിയോറച്ചന ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അച്ഛന് ഇതുപോലെ ഒരു ക്ലാസ്സും കൊണ്ട് അച്ഛന്റെ ടോപ്പിക്കും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ചർച്ചിസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ ആൾക്കാരെ ക്ലാസ്സിന് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രമിക്കണം. കേൾക്കുന്ന ഓരോരുത്തരും ഓരോരുത്തരെ കൂടെ എങ്കിലും വന്ന് കൊണ്ടുവന്ന് ഫൈനൽ ക്ലാസ്, കാരണം അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. പരീക്ഷയ്ക്കും വേണം, പിന്നെ ഇത് പഠിക്കണം, ക്വിസിന് എല്ലാത്തിനും ആവശ്യമുള്ള ക്ലാസ്സാണ്. സോ നാളത്തെ അടുത്ത ബുധനാഴ്ചത്തെ ക്ലാസ്സിലും നാളത്തെ ക്ലാസ്സിലും തുടർന്നുള്ള എല്ലാ ക്ലാസ്സിലും ഓരോരുത്തരെ എങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുവരിക. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക അച്ഛനെ, ശാന്തമേന്റെയോ ശനിയാഴ്ചയ്ക്ക് മുന്നേ അറിയിച്ചാൽ അത് പ്രിപ്പയർ ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യുമ്പോഴൊന്ന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും.
പ്രാർത്ഥിക്കാം. സിദ്ധമുള്ള പിതാവേ, സിദ്ധമുള്ള ആമന്റെ തിരുനാമന്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശുദ്ധാവായ പുത്ര ജയമുള്ള നിന്റെ സ്നേഹിവായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായിട്ട് ഞങ്ങളെ സമയക്കണമേ. ദൈവമായ കർത്താവേ, നേരുമുക്കിയിലുള്ള ആ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മീൻ. ദൈവമായ കർത്താവേ, കൃപയിൽ ഞങ്ങളെ തന്നെ സ്മർദ്ദിക്കുന്നു. അനുഗ്രഹത്തോടെ തമ്പുരാനെ ഈ ക്ലാസ്സുകളൊക്കെ അവിടുന്ന് നിർവഹിച്ചു, അവിടുന്ന് കൃപ കൂടെയിരുന്നു. ദൈവമേ, ആവശ്യമായിരിക്കുന്ന താങ്ങും ദൈവമേ സന്തോഷങ്ങൾ തന്നെ ഞങ്ങളെ നിലനിർത്തി. അവിടുത്തെ കൃപകാരുടെ സ്തോത്രം. ദൈവമേ, ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ അത് വളരുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ പല സംശയങ്ങൾക്കും ദൈവമേ മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഇത് സഹായിക്കണമേ. ഞങ്ങൾ കൂടുതൽ പഠിക്കുവാൻ തക്കവണ്ണം പ്രേരകമായ ഒരു ക്ലാസ്സായി ഇത് തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, കൂടുതൽ പഠിക്കുവാൻ തക്കവണ്ണം ഒരു തീക്ഷ്ണത ഞങ്ങൾക്ക് തരണമേ.
ഇതിന് പല നിലകളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് വിവിധ ഭവനങ്ങളിൽ ഇരുന്ന് ഇതിൽ സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് പ്രിയമക്കളോട് ഇടപെടേണമേ. അവരുടെ തീഷ്ണതയും അവരുടെ ആഗ്രഹവും ഒക്കെയും ഞങ്ങളെ കൂടുതൽ ആത്മീകമായി വളരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. നീ ഒരു യഥാർത്ഥ സത്യമായി ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ആ കൃപ കൂടുതലായി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും തക്കവണ്ണം ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ഇത് സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് കൂടിയിരിക്കണമേ. കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരുകളിൽ, ഞങ്ങളുടെ ആവലാതികളിൽ, ഞങ്ങളുടെ വിഷമതകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളെ കൃപ കൊണ്ട് നിറയുന്നവരായി തീരണമേ. ഞങ്ങളായിരിക്കുന്നിടത്ത് അവിടുത്തെ ജീവനുള്ള സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കേട്ട് വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മർത്തപുരം പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് നൽകുന്നവരെ ഓർക്കുന്നു. സതുമേന്റെയും ജിജയും ദൈവമേ വിവിധ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെക്രട്ടറിമാരെയും റീജിയണൽ സെക്രട്ടറിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ യൂണിറ്റിലെ അംഗങ്ങളെയും ഓർക്കുന്നു. ദൈവമേ, ഇന്ന് സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ. അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്ന ഭവനങ്ങളായി തീരുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കേട്ട വചനങ്ങളെ ഓർക്കുന്നു. ഒരു സ്വർഗീയ സന്തോഷത്തിന്റെ അനുഭവം ഞങ്ങൾ കേട്ടു. ദൈവമേ, ആ ഒരു സ്വർഗീയ സന്തോഷമാകുന്നുവല്ലോ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ തക്കവണ്ണം വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളൊരു രക്ഷിത ഗണമായി അവിടുത്തെ സന്നിധിയിൽ വാർതിരിക്കപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഒരുക്കത്തോടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൃപ തരണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നെതിരുമേന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തണമേ. നെതിരുമേനെ ഓർക്കുന്നു. ദൈവമേ, യാത്രകളിലൊക്കെയും കാവലും സാന്നിധ്യം വലയം ചെയ്യണമേ. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വാഴ്ത്തണമേ. ഞങ്ങളുടെ ഇടവുകളെ വാഴ്ത്തണമേ. സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഇടവുകളായി ഞങ്ങളുടെ ഇടവുകൾ ആയിത്തീരുവാൻ തക്കൊണ്ട് സഹായിക്കണമേ. നടക്കുവാനായിട്ട് ആഗ്രഹം ഞങ്ങളുടെ വാർഷിക കോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ ക്രമീകരിക്കാൻ തക്കൊണ്ടും ദൈവമേ ഇടയാക്കണമേ. രോഗികളായിരിക്കുന്നവരെ ഓർക്കുന്നു. മനസ്സമാധാനമില്ലാത്ത ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആവശ്യ ഭാരങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമേ, അവധി കടന്ന് വരുന്നു. അനുഗ്രഹത്തോടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ അവധി സമയം ചെലവഴിപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ. നാട്ടിലേക്കൊക്കെ പോകുന്നവർ വഴി യാത്രയിൽ കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പങ്ങളുടെ പ്രതിസായിൽ വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനെ പരിശുദ്ധ സഹായിക്കും എന്നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു.
ഗുഡ് നൈറ്റ്.